ദൈവത്തിന് മഹത്വം. കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് എവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 11-ാം അധ്യായം വരെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഇത്രത്തോളം പ്രോത്സാഹനം നൽകിയ ഇത് ശ്രവിക്കുന്ന എവരെയും ദൈവനാമത്തിൽ എൻ്റെ നന്ദി ഇത്തവണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 12-ാം അധ്യായമാണ്. കൊരിന്ത്യർ ഉന്നയിച്ച മറ്റൊരു പ്രശ്നമായ ആത്മീയ വരങ്ങളെക്കുറിച്ചാണ് അടുത്ത 3 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പ്രതിപാദിക്കുന്നത്. ആത്മാവിൻ്റെ വിവിധ വരങ്ങളെപ്പറ്റി ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകുന്ന കൃപാവരങ്ങളെക്കുറിച്ച് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ സഭ ക്രിസ്തുവിൻ്റെ മാർമിക ശരീരവും വിശ്വാസികൾ അവയവങ്ങളും ആണെന്നുള്ള വസ്തുത പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകരും അവർക്ക് നൽകുന്ന കൃപാവരങ്ങളെയും പറ്റി ഇവിടെ വിവരിച്ചിരിക്കുന്നു. ഇതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ വിവിധ വരങ്ങളെക്കുറിച്ച് ആണല്ലോ ഈ അധ്യായത്തിൽ ചിന്തിച്ചിരിക്കുന്നത്. ആത്മാവിനെ വിവേചിക്കുന്ന മാനദണ്ഡം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഓരോ വിശ്വാസികളും ആത്മീയ വരങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അപേക്ഷിതമാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്ന കോരിന്ത്യരോട് ആത്മീയ വരങ്ങളെക്കുറിച്ച് അവർക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികൾ ഉമവിഗ്രഹങ്ങളെ സേവിച്ചു പോന്നവരായിരുന്നുവെങ്കിലും ആത്മനിറവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് സാക്ഷിക്കുവാൻ ധൈര്യമുള്ളവരായിത്തീർന്നു. കൊരിന്ത്യ സഭയിൽ കൂടുതലും ജാതികളിൽ നിന്ന് വിശ്വസിച്ച് കർത്താവിനോട് ചേർന്നവരായിരുന്നു. അവർക്ക് പരിചിതമായ ജാതീയ ആരാധനയെക്കുറിച്ച് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ജാതീയ ആരാധനകളിൽ ഹർഷോന്മാദത്തിനും വികാരാവേശത്തിനും വളരെ സ്ഥാനം നൽകിയിരുന്നു. ദുരാത്മാവിൻ്റെ വ്യാപാരത്താൽ അത്ര ഇതെല്ലാം ചെയ്തിരുന്നത്. ദൈവാത്മാവില്ലാത്തവർ യേശു ശപിക്കപ്പെട്ടവനെന്ന് പ്രസ്താവിക്കുമായിരുന്നുള്ള സൂചന കാണുന്നു. ചില പ്രത്യേക വിഷയങ്ങളാണ് ഈ 3-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. യേശു ശപിക്കപ്പെട്ടവൻ, യേശു കർത്താവ്, ദൈവാത്മാവിന്റെ വ്യാപാരത്തിന് വിധേയനായ ഒരുവൻ, യേശു ശപിക്കപ്പെട്ടവൻ എന്നൊരിക്കലും പറയുകയില്ല. യേശു ശപിക്കപ്പെട്ടവനെന്ന് ആർ പ്രസ്താവിച്ചിരുന്നു? 1-ാമതായി യഹൂദന്മാരുടെ സിനഗോഗ പ്രാർത്ഥനയിൽ യേശു ശപിക്കപ്പെട്ടവനെന്ന് ഉരുവിടുമായിരുന്നു. മരണത്തിന്മേൽ തൂങ്ങുവനെല്ലാം ശപിക്കപ്പെട്ടവൻ, ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. സിനഗോഗിൽ ആരെങ്കിലും ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആയിത്തീരുന്നുവെങ്കിൽ അവരെ കൊണ്ട് യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുവാൻ നിർബന്ധിച്ചിരുന്നു. യേശു ശപിക്കപ്പെട്ടവെന്ന് പ്രസ്താവിക്കാത്തവരെ ഉപദ്രവിക്കുകയും വധിക്കുകയും ചെയ്തിരുന്നു. സമൂർണയിൽ അധ്യക്ഷനായിരുന്ന പോളികാർപ്പിനെ കൊണ്ട് യേശു ശപിക്കപ്പെട്ടവനെന്ന് പ്രസ്താവിക്കാൻ ശത്രുക്കൾ പരിശ്രമിച്ചു. 86 വർഷം ഞാൻ സേവിച്ച ക്രിസ്തു എന്നോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഈ എൻ്റെ രാജാവിനെ ഞാൻ എങ്ങനെ ദുഷിക്കും എന്ന് പോളികാർപ്പ് ധീരതയോടെ മറുപടി കൊടുത്തുകൊണ്ട് ഒരു രക്തസാക്ഷി മരണം കൈവരിച്ചു. 2-ാമതായി യേശു കർത്താവ്, ജീസസ് ഇസ് ലോർഡ്, യേശുവാണ് കർത്താവെന്ന് വിശ്വാസികൾ ഉച്ചത്തിൽ ഘോഷിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ശത്രുക്കളെ ഭയമില്ലായിരുന്നു. റോമൻ കൈസറാണ് കർത്താവെന്ന് പ്രസ്താവിക്കുവാൻ ശത്രുക്കൾ ആജ്ഞാപിക്കുമ്പോഴെല്ലാം യേശുവാണ് കർത്താവെന്ന് ആദിമ വിശ്വാസികൾ ധീരോട് പ്രസ്താവിച്ചിരുന്നു. പരിശുദ്ധാത്മാവാണ് യേശു കർത്താവിനെ ഉയർത്തി കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറവില്ലാത്തവർ തങ്ങളെയും തങ്ങളുടെ പ്രസ്ഥാനങ്ങളെയും ഉയർത്തിക്കാട്ടുമ്പോൾ ആത്മീയ മഹത്വം പ്രാപിച്ചവർ, ആത്മാവിൽ ആരാധിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ആത്മീയ വരങ്ങൾ പ്രാപിച്ചവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിനായി അവയെ വിനിയോഗിക്കുമ്പോൾ സഭയിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. സഭയിൽ സഭയുടെ വളർച്ചകൾ ഉണ്ടായിത്തീരും. എങ്ങനെ? പാപികൾ മാനസാന്തരവും പ്രാപിച്ച് സഭ അനുദിനം വളരുവാൻ ഇടയായിത്തീരും. ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരുന്നാൽ ദുർവിനിയോഗിക്കപ്പെടുകയും തന്മൂലം ശത്രു പ്രവർത്തിക്കുകയും ചെയ്യും. ആകയാൽ അതുകൊണ്ട് ആത്മീയ വരങ്ങൾ പ്രാപിച്ചവർ ദൈവവചനത്തിനനുസൃതമായി അവ ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്യണം. ആത്മനിറവിൻ്റെ തെളിവ് സഭയുടെ യഥാർത്ഥ വിശ്വാസം മുറുകെ പിടിക്കുന്നുവോ എന്നുള്ളതാണ്. പരിശുദ്ധാത്മ വ്യാപാരത്താൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെയും ആധിപത്യത്തെയും സംബന്ധിക്കുവാൻ സാധിക്കുകയുള്ളൂ. വക്രതയും ഉപായവും ചതിവും വഞ്ചനയും ഒളിച്ചു വച്ചുകൊണ്ട് കൃപാവരങ്ങൾ ഉണ്ടെന്ന് അഭിമാനിക്കുകയും ദിവ്യാഗ്രഹത്തോടു കൂടി സത്യത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് കണ്ടാൽ അത് ദുരാത്മാവിൻ്റെ തന്ത്രങ്ങളാണെന്ന് സഭ മനസ്സിലാക്കേണ്ടതാണ്. ചില വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തിപ്രസാദത്തിന് വേണ്ടി ഒരിക്കലും ഒരു കാര്യം ചെയ്യരുത്. നമുക്ക് ലഭിക്കുന്ന ചിന്തകൾ ആലോചനകൾ ദൈവം തരുന്നതാണോ, നാം നടക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണോ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായ പ്രകാരമോ ആലോചന പ്രകാരമോ നടക്കരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവഹിതം അറിയുന്നില്ല, അല്ലെങ്കിൽ ദൈവം കർത്താവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രിസ്തീയമല്ലല്ലോ. ജാതികളുടെയിലെ അന്ധകാര ശക്തിയുടെ ആധിപത്യത്താൽ ചില അത്ഭുതങ്ങൾ നടന്നെന്ന് വരാം. പരിശുദ്ധാത്മാ വരമുള്ളവർ ആത്മവരങ്ങളും പുറപ്പെടുവിക്കും. വചനം പറയുന്നുണ്ട്, വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാണ്. യാതൊരു വിശുദ്ധിയും ദൈവഭയവും ഇല്ലാത്തവർ ആത്മീയ വരങ്ങൾ ഉണ്ടെന്ന് ഘോഷിച്ച് നടിച്ചുകൊണ്ട് സഭയിലെ ജനത്തെ അല്ലെങ്കിൽ സഭാ വിശ്വാസികളെ വലയ്ക്കുന്നുണ്ട്, അവരെ വഞ്ചിക്കുന്നുണ്ട്. ചിലർ അത്ഭുതങ്ങളുടെ പുറകെ പോകാറുണ്ട്. എന്നാൽ അത്ഭുതങ്ങളുടെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്, അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ വാക്കുകളുടെ കൂടെ അല്ല പോകേണ്ടത്, എന്നാൽ കൗശലത്തിന്റെ വാക്കുകളുടെ കൂടെ അല്ല പോകേണ്ടത്, ദൈവ വചനം ആയിരിക്കണം ഒരു സഭയുടെ അടിസ്ഥാനം, ക്രിസ്തുവാകുന്ന അടിസ്ഥാനം. എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ എന്തു പറയുന്നു, ദൈവഹിതം എന്താണ്, നമ്മളത് തിരിച്ചറിയണം, അനുഭവിക്കണം. അത്ഭുതത്തിൻ്റെ പിന്നാലെ പോകാതെ ക്രിസ്തുവിൻ്റെ പിന്നാലെ അത്ര നാം അനുഗമിക്കേണ്ടത്. നമ്മൾ ഈ സമൂഹത്തെ ചിന്തിക്കുമ്പോൾ അനേകർ അത്ഭുതങ്ങൾ കാണിച്ച് കടന്നു വന്നിട്ടുണ്ട്. അതിനൊരു പരിധിയുണ്ട്, ഒരു സമയപരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത്ഭുതം കണ്ടവരെയും അവരുടെ കൂടെ അനുഗമിച്ചവരെയും നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. ഇത് വയലിലെ പൂ പോലെ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ കുമിള പോലെ പെട്ടെന്ന് വരികയും പെട്ടെന്ന് പൊട്ടിപ്പോകുകയും. കാരണം എന്താണ്, അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ വചനം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം, ദൈവത്തിൽ നിന്ന് ഉള്ളത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് യാതൊരുവിധമായ അത്ഭുതത്തിൻ്റെ പുറകിൽ പോകാതെ, മനുഷ്യരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ, അവൻ്റെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ, ദൈവം എന്നെ വിളിച്ചുവെങ്കിൽ, ദൈവം എന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ, ദൈവം എന്നെ കണ്ടുവെങ്കിൽ, ദൈവഹിതപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ, ഞാൻ ആ ക്രൂശിയെ നോക്കി മാത്രം ജീവിക്കും. ദൈവം എന്നോട് പറയുന്നത് മാത്രം ഞാൻ ചെയ്യും. മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനല്ല, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവനെ പ്രസാദിപ്പിക്കേണ്ടതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അവൻ്റെ ഹിതപ്രകാരം ജീവിക്കണം, അവൻ്റെ ഹിതപ്രകാരം ഞാൻ തീരുമാനമെടുക്കണം. അതായിരിക്കണം എൻ്റെ തീരുമാനം, എൻ്റെ ആഗ്രഹം. ഞാൻ അപ്രകാരമായിരിക്കണം ചിന്തിക്കേണ്ടത്. ത്രിത്വത്തിൽ മൂന്നവനായ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ച് മതിയാവും. ഈ കൃപായുഗത്തിൽ പ്രയോജനപ്രദമായ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ നാം പരിശുദ്ധാത്മാവ് നിറവും കൃപാവരങ്ങളും പ്രാപിച്ചേ മതിയാവും. അതൊന്നും നിന്നു പോയിട്ടില്ല, ഇന്നും ശക്തിയോടെ പരിശുദ്ധാത്മാ ദാനങ്ങൾ ലോകമെമ്പാടും വിശ്വസിക്കുന്നവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സംശയിക്കാതെയും ചോദ്യം ചെയ്യാതെയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ വാക്തത്വം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നവർ ഓരോ ദിവസവും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടുവരുന്നു. നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ വിവിധ വരങ്ങൾ ഒരേ ആത്മാവിൻ്റെ ദാനങ്ങളാണെന്ന് പറയുന്നു. മൂന്ന് വിധത്തിൽ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ഈ വാക്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. കൃപാവരങ്ങൾ, ശുശ്രൂഷകൾ, വീര്യപ്രവർത്തികൾ. കൃപാവരം അഥവാ കരിസ്മാറ്റ എന്ന പ്രയോഗം ദാനത്തിൻ്റെ ഉറവിടത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാണ് കൃപാവരത്തിൻ്റെ മുഖാന്തരം. ശുശ്രൂഷകൾ, ഡയക്കോനിയായി ഗ്രീക്കിൽ, ഈ പദം പ്രായോഗിക ജീവിതത്തിൽ ദാനങ്ങൾ എപ്രകാരം യാഥാർത്ഥ്യമായി തീർത്തു എന്നതിനെ കുറിക്കുന്നു. ദാനങ്ങളുടെ പ്രകടമാണ് വീര്യപ്രവർത്തികൾ. എനർജി മാറ്റ ഗ്രീക്കിൽ, ആത്മാവ്, കർത്താവ്, ദൈവം, സ്പിരിറ്റ്, ഗോഡ്, ലോർഡ് എന്നിങ്ങനെ മൂന്ന് ഉത്ഭവസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒൻപത് കൃപാവരങ്ങൾ നാം കാണുവാൻ സാധിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസം, രോഗശാന്തിയുടെ വരം, വീര്യപ്രവർത്തികൾ, പ്രവചനം, വിവേചനം, വിവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം. ഒൻപത് ഫലങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യ, ഇന്ദ്രിയ ജയം. എന്നാൽ നാലാം വാക്യം നമ്മൾ കാണുന്നു കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവർത്തികൾ വ്യത്യാസമുണ്ട്. എങ്കിൽ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തർ ആത്മാവിൻ്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകുന്നു. കൃപാവരങ്ങൾ, വിവിധ തരത്തിലുള്ള കൃപാവരങ്ങളും ശുശ്രൂഷകളും വീര്യപ്രവർത്തികളും ഉണ്ടെന്നും പരിശുദ്ധമായ കർത്താവ്, ദൈവം എന്നീ ത്രിയേക ദൈവമാണ് ഇവിടെ ഉള്ളവരോടൊന്നും ഈ വാക്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദാതാവ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാ ദാനങ്ങളായി കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്. സഭയുടെ ശുദ്ധീകരണത്തിനും വളർച്ചയ്ക്കും കൃപാവരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. സഭയെ ക്രിസ്തു എന്ന ഏക പുരുഷനു നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആധുനിക ആദിമ അപ്പോസ്തലന്മാർ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് ശക്തിയോടെ പ്രവർത്തിച്ചതുപോലെ തുടർച്ചയായി തലമുറക്കാരായ നാം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവനും സുവിശേഷീകരിക്കപ്പെടുമായിരുന്നു. കൃപാവരങ്ങൾ നിന്നുപോയെന്നോ പറഞ്ഞ പരിശുദ്ധാത്മാ ദാനങ്ങളെ അവഗണിച്ചും ദൈവിക സത്യങ്ങളെ മറപിടിച്ചും കൊണ്ട് ബൈബിൾ അത്ഭുത പ്രവർത്തനങ്ങളെ സത്യവിരുദ്ധമായി വ്യാഖ്യാനിച്ചും പഠിപ്പിച്ചും കൊണ്ട് ലോകജ്ഞാനത്തിൽ സുവിശേഷ പഠനം നടത്തിയതിൻ്റെ ഫലമായി ഒരിക്കൽ ധാരാളമായി ക്രിസ്ത്യാനികളിൽ വസിച്ചിരുന്ന രാജ്യങ്ങൾ ഇന്ന് അക്രൈസ്തവർ മുഖ്യസ്ഥാനം പിടിച്ചിരിക്കുകയാണ്. AD 52 തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിൽ വന്ന് സുവിശേഷം പ്രചരിപ്പിച്ചത് ഇന്നത്തെ സമുദായങ്ങളിലും സഭകളിലും കാണപ്പെടുന്ന രീതിയിലാണോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്ന പോലെ അനുഗ്രഹത്തോടെയല്ലേ അപ്പോസ്തലൻ ഇവിടെ വന്നത്? ഇന്നത്തെ കർമാചാരങ്ങളും നേർച്ച കാഴ്ച സേവനങ്ങളും കൊണ്ടാണോ യേശു ക്രിസ്തു ലോകരക്ഷിതമാണെന്ന് വിളിച്ചറിയിച്ചത്? ദൈവത്തെ ദൈവം തന്ന ആയുഷ്കാലം മുഴുവനും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു വാഞ്ചയോടെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ദാനങ്ങൾ പ്രാപിച്ച് തീക്ഷ്ണതയോടും വിശ്വസ്തയോടും കൂടെ സുവിശേഷം പ്രചരിപ്പിച്ച അപ്പോസ്തലന്മാരുടെ നീഴുകൾ വീണ രോഗികൾ സൗഖ്യമായതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്ത് നടക്കേണ്ട ആവശ്യമാണ്. പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് ആത്മീയ ശക്തിയിൽ സുവിശേഷം പ്രസംഗിച്ചും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളാലും ദൈവം നാം മഹത്വപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത സുവിശേഷ വേളയിൽ ക്കാരായ നാം ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. നമുക്ക് ലഭിച്ചിരുന്ന ശുശ്രൂഷകൾ വളരെ കൃപാവരങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടെ നാം വ്യാപാരം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. വിവിധ ശുശ്രൂഷകളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. വിവിധ ശുശ്രൂഷകൾക്കായി വിശ്വാസികളെ നിയോഗിക്കുന്ന കർത്താവാണ്. കർത്താവിൻ്റെ നിയോഗം ലഭിച്ച ശുശ്രൂഷകന്മാരെ മിണ്ടാതാക്കുവാൻ ശ്രമിച്ചാൽ അത് അപകട നിലയിലായിത്തീരും. ശുശ്രൂഷ കർത്താവിന് വേണ്ടി സമർപ്പണബോധത്തോടെ പ്രവർത്തിച്ച് അനേകരെ വിശ്വാസത്തിലേക്ക് നടത്തണം. വീര്യപ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ വീര്യപ്രവൃത്തികൾ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. ഇന്നും ദൈവം സ്വജനത്തെ കൊണ്ട് വീര്യപ്രവൃത്തികൾ ചെയ്യിക്കുന്നു. അത്ഭുത വിടുതലും രോഗസൗഖ്യവും എല്ലാം ഇന്ന് ദൈവമക്കളുടെ മധ്യയുണ്ട്. സത്യവിശ്വാസികളുടെ ഇടയിൽ പരിശുദ്ധാത്മാവും കർത്താവും ദൈവവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ യേശു ചെയ്തതിലും വലിയ പ്രവർത്തികൾ ചെയ്യുമെന്ന വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തിയിൽ ഈ വാഗ്ദാനം നിറവേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ തെളിവത്രേ വീര്യപ്രവർത്തികൾ. പ്രവചനപരം ഭാവിയെക്കുറിച്ച് പറയുന്നതല്ല പ്രവചനം, പിന്നെയോ ദൈവവചനം ധൈര്യമായും വ്യക്തമായും വ്യാഖ്യാനിക്കുന്നതാണ്. 14-ാം അധ്യായത്തിലെ വരത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചതുകൊണ്ട് ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 7-ാം വാക്യത്തിൽ ആത്മാക്കളുടെ വിവേചനം, ദ ഡിസേണിങ് ഓഫ് സ്പിരിറ്റ്സ്. അപ്പോസ്തലന്മാർക്ക് വരം ലഭിച്ചതായി കാണുന്നു. ആത്മാക്കളെ വിവേചിക്കേണ്ടത് ക്രിസ്തീയ വിശ്വാസികളുടെ കടമയാണ്. 8-ാം വാക്യം, ഭാഷാവരം, സ്പീക്കിംഗ് ഇൻ അതർ ലാംഗ്വേജസ്. കോരിന്ത് സഭയിൽ ഒരു പ്രശ്നമായി തീരുന്ന അന്യഭാഷാപരമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 14-ാം അധ്യായത്തിൽ ഇതേക്കുറിച്ച് നമ്മൾ വിശദമായി ശ്രദ്ധിക്കും. കോരിന്ത്യർ വളരെ ഉന്നതമായി കരുതിയ ഈ വരം അപ്പോസ്തലൻ അവസാനമായി ഇട്ടാണ് ചേർത്തിരിക്കുന്നത്. ഭാഷകളുടെ വ്യാഖ്യാനം, ദ ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അന്യഭാഷാപരത്തോട് ചേർന്നുള്ള ഒരു വരമാണിത്. അന്യഭാഷാപരം സഭയ്ക്ക് പ്രയോജനമെങ്കിൽ വ്യാഖ്യാനപരം അനിവാര്യമത്രേ. ഈ വിധ വരങ്ങൾ ആത്മാവ് തൻ്റെ ഹിതാനുസരണം തനിക്ക് ബോധിച്ചവർക്ക് നൽകുന്നു. ആത്മപ്രശംസയ്ക്ക് വേണ്ടിയല്ല, സഭാ ശരീരത്തിൻ്റെ ആഗമന പുരോഗതിക്ക് ഉപയുക്തമാകുവാനാണ് ഈ വരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. 10-ാം വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഏക ശരീരവും വിവിധ അവയവങ്ങളും. വിവിധ വരങ്ങളുണ്ടെങ്കിലും അവയെല്ലാം ഒരേ ആത്മാവിൻ്റെ ദാനമാണ്. വിവിധത്വത്തിൽ ഏകത്വമുണ്ട്. ഇത് ഉദാഹരിക്കുവാനായി ശരീരത്തിൻ്റെ ഈ അവയവങ്ങളുടെ സാദൃശ്യം അപ്പോസ്തലം ഉപയോഗിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്തമെങ്കിലും അവ ഒരേ ശരീരത്തിൻ്റെ ഭാഗമാണ്. 12-ാം വാക്യം, ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സാദൃശ്യമനുസരിച്ച് അവസാന ഭാഗത്ത് സഭയും എന്നാണ് യോജിക്കുന്നത്. എന്നാൽ ക്രിസ്തുവും എന്നാണ് അപ്പോസ്തലൻ ചേർത്തിരിക്കുന്നത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു രൂപകമോ സാദൃശ്യമോ അല്ല. സഭ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ഒരു ശരീരത്തോട് സാദൃശ്യമെന്നല്ല, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് തറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. റോമർ 14:12-5 വാക്യങ്ങൾ ഈ സാദൃശ്യം അപ്പോസ്തലം കുറെ കൂടെ വിശദീകരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തു ശരീരത്തിന് തലയാകുന്നു എന്ന പുതിയ ആശയം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യം 27-ാം വാക്യത്തോടെ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? 27-ാം വാക്യത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എന്ന് പറയുന്നു. 27-ാം വാക്യത്തിലെ ആശയം 12-ാം വാക്യത്തിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരം എന്ന് വ്യാഖ്യാനിക്കണം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സഭ എന്ന് പറയാതെ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ചോദ്യം ഉന്നയിക്കാം. ആത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ ആശയ രൂപീകരണം അവ എഴുതുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ശരീരം ക്രിസ്തുവിന്റെ ശരീരം എന്നിങ്ങനെ പറയുമ്പോൾ സഭയെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം രൂപീകരിക്കുകയല്ല, പിന്നെയോ കൊരിന്ത് സഭയിലെ പ്രശ്നങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. ശരീരത്തിന്റെ സാദൃശ്യം ആത്മാവിന്റെ വിവിധ വരങ്ങളെ വിവരിക്കുവാൻ ഉപയോഗിക്കുന്ന മുഖാന്തരമാണ്. പതിമൂന്നാം വാക്യം, യഹൂദന്മാരെയോ സ്വാതന്ത്ര്യയോ ക്രിസ്തുയേശുവിൽ ജാതി വർഗ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കുന്നു എന്ന് വ്യക്തമാക്കുവാൻ അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഭാഷാശൈലിയാണിത്. റോമാലേഖനം 3:28 കൊലോസ്യലേഖനം 3:11 വാക്യങ്ങൾ ചിന്തിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഏക ശരീരം, യേശുവിന്റെ ശരീരം, ഭിന്നജാതികളെയും വർഗങ്ങളെയും ആത്മാവ് ഏക ശരീരമാക്കുന്നു. ഒരേ ആത്മാവ് സ്നാനമേറ്റും യേശുക്രിസ്തുവിനോട് മരിച്ച് ഉയർത്ത് അവനോടുകൂടി ചേരുന്നതാണ് സ്നാപകന്റെ സ്നാപനത്തിന്റെ പൊരുൾ. ആത്മാവ് അത്രേ സ്നാപനത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നത്. ഒരേ ആത്മാവിനെ പാനം ചെയ്തും കർത്താവിന്റെ അത്താഴത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പാനം ചെയ്യുക എന്നത് ആത്മാവിനെ സ്വീകരിക്കുന്നതിന്റെ രൂപമായി ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മാവിന്റെ പ്രവർത്തന പരിധിക്കുള്ളതാണെന്ന് മാത്രമല്ല ആത്മാവ് നമ്മിൽ അധിവസിക്കുകയും ചെയ്യുന്നു. 16 മുതൽ 16 വരെ വാക്യങ്ങളിൽ ആത്മാവ് ഒരു വിശ്വാസിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒരു മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളോട് അപ്പോസ്തലൻ ഈ ഭാഗത്ത് താരതമ്യപ്പെടുത്തുന്നു. രണ്ട് പ്രധാന ആശയങ്ങളാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വിവിധത്വം ശരീരത്തിൽ അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിലെ അവയവങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ടും ആശ്രയിച്ചുമാണ് കഴിയുന്നത്. 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വിവിധ അവയവങ്ങൾ എന്നത് ശരീരത്തിന്റെ പ്രത്യേകതയാണ്. ഒരവയവം അതിൽ തന്നെ ശരീരമല്ല. 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കൈ, കാൽ, കണ്ണ്, ചെവി എന്നീ ഓരോ അവയവങ്ങളും ശരീരത്തിന്റെ ഭാഗമാണ്. അവ ഓരോന്നിനും വ്യത്യസ്തമായ ചുമതലയാണ് നിർവഹിക്കാനുള്ളത്. ഒരവയവത്തിന് മറ്റൊരവയവം ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുവാൻ സാധ്യമല്ല. അതുമൂലം ഒരവയവം ശരീരത്തിന്റെ ഭാഗമല്ലാതെ ആയിത്തീരുന്നില്ല. മറ്റുള്ളവർക്കുള്ള ചില കൃപാവരങ്ങൾ തനിക്കില്ലാത്തതുകൊണ്ട് സഭയിൽ തനിക്കൊരു ശുശ്രൂഷയും ഇല്ല എന്നാരും പറയരുത്. കൃപാവരത്തിന്റെ വ്യത്യാസം നോക്കിയല്ല ശരീരത്തിന്റെ ഒരു ഭാഗമാണോ എന്ന് തീരുമാനിക്കേണ്ടത്. കണ്ണും ചെവിയും പ്രധാന അവയവങ്ങളാണെങ്കിലും അവ ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരീരത്തിനുള്ളൂവെങ്കിൽ ആ ശരീരം പ്രവർത്തനരഹിതമായി തീരും. അതുപോലെ സഭയിലെ എല്ലാ അംഗങ്ങളും പ്രവചിക്കുന്നുവെങ്കിൽ മറ്റ് കൃപാവരങ്ങൾ സ്ഥാനമില്ലാതെയായി. 18-ാം വാക്യത്തിൽ ശരീരത്തിൽ ഓരോ അവയവം ഇരിക്കുന്ന സ്ഥാനവും അവയുടെ ജോലിയും സൃഷ്ടിയിൽ തന്നെ ദൈവം നിയമിച്ചതാണ്. സഭയിലും അപ്രകാരം തന്നെയാണ്. ഓരോരുത്തർക്കും വിവിധ തരത്തിലുള്ള കൃപാവരം നൽകിയത് ദൈവമാണ്. കൃപാവരങ്ങളെ വൈവിധ്യം ദൈവഹിത പ്രകാരം സംഭവിച്ചതാണ്. 19-ാം വാക്യം ഒരേ ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാകുന്നു. 20-ാം വാക്യം വരുമ്പോൾ അവയവങ്ങൾ പലതെങ്കിലും എല്ലാം കൂടി ഒരു ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരമായ സഭയെക്കുറിച്ച് ഇത് വളരെ വാസ്തവമാണ്. 21-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരീരത്തിലെ അവയവങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന ആശയത്തിലേക്ക് കടക്കുന്നു. ഒരവയവത്തിന് മറ്റൊന്നിനെ അവഗണിക്കുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഭാഷാപരമുള്ള ഒരുവന് പ്രവചനപരമുള്ള തന്റെ സഹോദരനെ അവഗണിക്കുവാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു വരം ലഭിച്ചവന് മറ്റു വരങ്ങൾ ലഭിച്ചവരുടെ കൂട്ടായ്മ ആവശ്യമത്രേ. 22-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിക്കും ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളതാകുന്നു. ബലം കുറഞ്ഞവ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വളരെ മൃദുലമായ അവയവങ്ങളാണ്. കണ്ണ്, അദൃശ്യമായ സ്ഥിതി ചെയ്യുന്ന ഹൃദയം, നമ്മുടെ അന്തർഭാഗത്തെ അവയവങ്ങൾ, കരൾ തുടങ്ങിയവ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. ഇവ ശരീരത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. സാധാരണ കഴിവുള്ളവരും സഭയുടെ പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തവരാണ്. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വിദ്യാഭ്യാസമുള്ളവനൊന്നോ ഇല്ലാത്തവനോന്നും ഇല്ല. എല്ലാം ഒരുപോലെ പ്രവർത്തിക്കണം. സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി സഭ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യമാണ് ഇവിടെ ചിന്തിക്കുന്നത്. അല്ലാതെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. 23 മുതൽ 26 വാക്യങ്ങൾ ശരീരത്തിലെ നഗ്നത വെളിവാക്കുന്ന ഭാഗങ്ങളിൽ നാം മറയ്ക്കുവാൻ ശ്രദ്ധിക്കുന്നു. അഴക് കുറഞ്ഞ അവയവങ്ങളെ കൂടുതൽ അഴകുള്ളതാക്കുവാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. സഭയിലെ ബലഹീന അംഗങ്ങളെ അവഗണിക്കാതെ അവരെ പ്രത്യേകം കരുതേണ്ടത് ആവശ്യമാണ്. ശരീരത്തിലെ വിവിധ അവയവങ്ങൾ അന്യോന്യം യോജിച്ച് പ്രവർത്തിക്കത്തക്ക വിധത്തിലാണ് ദൈവം ശാരീരിക ഘടന സംവിധാനം ചെയ്തിരിക്കുന്നത്. വിവിധ കൃപാവരങ്ങളോട് കൂടിയ സ്വഭാവങ്ങൾ അന്യോന്യം കരുതി പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഞരമ്പുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഒരവയവത്തിനുണ്ടാകുന്ന വേദന എല്ലാ അവയവങ്ങളെയും ബാധിക്കും. സഭയിലെ ഒരംഗത്തിനുണ്ടാകുന്ന കഷ്ടം സഭയെ പൊതുവായി ബാധിക്കേണ്ടതാണ്. ഈ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ശരീരത്തെക്കുറിച്ച് യോജിക്കുന്നതല്ല, എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്നതാണ്. സഭയിലെ ഒരംഗത്തിനും പ്രത്യേകമായ കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സഭ മുഴുവനും സന്തോഷിക്കുവാൻ വക നൽകുന്നതാണ്. കാരണം കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. 28-ാം വാക്യത്തിൽ 3 ശുശ്രൂഷാ സ്ഥാനങ്ങളെക്കുറിച്ചും 5 കൃപാവരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. 1-ാമത് അപ്പോസ്തോലന്മാർ, അപ്പോസ്റ്റോലോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അപ്പോസ്തോൽ എന്ന പേരുണ്ടത്. അയക്കുക എന്ന ക്രിയാപദം പൗലോസ് പ്രയോഗിച്ചിട്ടുണ്ട്. പ്രസംഗിക്കുന്നതിനെ അയക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് കൊരിന്ത്യർ 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് തന്റെ പ്രതിനിധിയായിട്ട് ആളുകളെ അയക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പോസ്തലന്മാർക്കുണ്ടായ നാല് പ്രത്യേകതകളെ കുറിച്ച് പൗലോസ് ലേഖനം സൂചിപ്പിക്കുന്നത്. ഒന്ന്, ദൈവത്താൽ വിളിക്കപ്പെടുക, സഭയാൽ വേർതിരിക്കപ്പെടുക. അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം 1 മുതൽ താഴെയുള്ള വാക്യങ്ങൾ. പൊതുസഭയാൽ അംഗീകരിക്കപ്പെടുക, ഗലാത്യ ലേഖനം 27-ാം വാക്യം. അപ്പോസ്തല അടയാളങ്ങൾ സ്ഥിരീകരിക്കപ്പെടുക. ക്രിസ്തുവിന് 12 അപ്പോസ്തലം മാത്രമല്ല ഉണ്ടായിരുന്നത്, എല്ലാ സഭകളിലും അപ്പോസ്തലം ഉണ്ടായിരുന്നതായി പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. പ്രവാചകന്മാർ, പൗലോസ് പല ഭാഗങ്ങളിൽ പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു, എന്നാൽ ഈ ഭാഗത്ത് മാത്രം ക്രിസ്തീയ പ്രവാചകന്മാർ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ. 14-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന പ്രവചനപരം ലഭിച്ചവരെ ആയിരിക്കാം പ്രവാചകന്മാർ എന്ന അപ്പോസ്തലം വിളിക്കുന്നത്. അപ്പോസ്തലന്മാരോടൊപ്പം സഭയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരെയും കാണുന്നു. ഉപദേഷ്ടാക്കന്മാർ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അർത്ഥവും ധാർമ്മികതയും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണ് ഉപദേഷ്ടാക്കന്മാർ. അന്ത്യോക്കിയയിൽ ഈ കൂട്ടർ ഉണ്ടായിരുന്നതായി കാണുന്നു. അലസാൻഡ്രിയക്കാരനായ അപ്പല്ലോസ് ഒരു ഉപദേഷ്ടാവായിരുന്നു. എഫേസ്യ ലേഖനത്തിൽ ഉപദേഷ്ടാവിനെയും ഇടയനെയും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം. ഒരു ഇടയനായിരിക്കുന്ന ഓരോരുത്തനും ഒരു ഉപദേഷ്ടാവായിരിക്കണമെന്ന് ജെറോം പ്രസ്താവിച്ചിട്ടുണ്ട്, സഭാപിതാവായ. ഈ പറഞ്ഞ ത്രിവിധ ശുശ്രൂഷകളാണ് ക്രിസ്തീയ ശുശ്രൂഷകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമർഹിക്കുന്നത്. സഭ സ്ഥാപിക്കപ്പെടുകയും പണിയപ്പെടുകയും ചെയ്യുന്നത് ഇവർ മൂലമാണ്. ഇവരായിരിക്കണം ഈ സഭയുടെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ ക്രിസ്തു കഴിഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ. തുടർന്ന് കൃപാവരങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ പ്രവാദിക്കുന്നു. വീര്യപ്രവർത്തികൾ, മിറക്കൽസ്, അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ യുഗത്തിന്റെ പ്രാരംഭത്തിൽ സംഭവിക്കുന്നതിനെ ദൈവം അനുവദിക്കാറുണ്ട്. രണ്ടാമതായി രോഗശാന്തികളുടെ വരം. 9-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചതാണല്ലോ രോഗശാന്തിയുടെ ഹീലിംഗ് വരത്തെ പറ്റി. മൂന്നാമതായി സഹായം ചെയ്യാനുള്ള വരം, സപ്പോർട്ട് ചെയ്യാനുള്ള വരം. മറ്റുള്ളവരെ കരുതുന്നത് സഹായിക്കുകയും ഒരു കൃപാപരമായിട്ട് അത്ര അപ്പോസ്തലം പറയുന്നത്. സഭയിലെ ശുശ്രൂഷന്മാർ ഡീക്കൻസിന്റെ ആവിർഭാവം ഈ ആശയത്തിൽ നിന്നായിരിക്കാം. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നവരാണല്ലോ അപ്പോസ്തലിക സഭയിലെ ശുശ്രൂഷന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പരിപാലനപരം, ഗിഫ്റ്റ്സ് ഓഫ് ഡിറക്ഷൻ. കപ്പലിന്റെ ചുക്കാൻ എന്ന വാക്കിൽ നിന്നാണ് ഈ രൂപം എടുത്തിട്ടുള്ളത്. ഒരു സമൂഹത്തിന്റെ നേതാവായി തീരുവാൻ ഒരുവനെ സഹായിക്കുന്ന കൃപാപരം അത്ര ഇത്. സഭയിൽ പിൽക്കാലത്തുണ്ടായ അധ്യക്ഷന്റെ ബിഷപ്പിന്റെ സ്ഥാനത്തെയാണ് ഇത് കുറിക്കുന്നത്. ഭാഷാപരം, 10-ാം വാക്യത്തിൽ നമ്മൾ ഭാഷാപരത്തെ പറ്റി, ടങ്സിനെ പറ്റി നമ്മൾ വ്യാഖ്യാനം നമ്മൾ ചിന്തിച്ചത് ശ്രദ്ധിക്കുക. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ വാക്യങ്ങളിൽ 7 ചോദ്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. ചോദ്യങ്ങളല്ല, നിഷേധാർത്ഥത്തിലുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. സഭയിലെ വിവിധ ശുശ്രൂഷ സ്ഥാനങ്ങളും കൃപാവരങ്ങളും ഒരു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ മാത്രമാണ്. എല്ലാ കൃപാവരങ്ങളും എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല. ഓരോരുത്തർ മറ്റുള്ളവരുടെ ശുശ്രൂഷയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുവാനുള്ള ആഹ്വാനത്തോടു കൂടിയാണ് ഈ ഭാഗം അപ്പോസ്തലൻ സ്ഥാപിക്കുന്നത്. ഒരു വരം ശ്രേഷ്ഠമാണോ എന്ന് തീരുമാനിക്കേണ്ടത് കൂടുതൽ അത്ഭുതകരമാണോ എന്നതിനെ ആശ്രയിച്ചല്ല. ഭാഷാവരം കോരിന്ത്യ സഭക്കുണ്ടായതിനും ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുവാനുള്ള ആഹ്വാനം ചെയ്യുന്നതിലെന്ന് ഭാഷയുടെ കാര്യമല്ല അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്, സ്നേഹത്തിന്റെ മാർഗമാണ്. എത്ര വലിയ കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും അവ നമ്മെ ഉത്തമന്മാരായ വിശ്വാസികളാക്കി എന്ന് വരികയില്ല. എന്നാൽ സ്നേഹത്തിന്റെ മാർഗം ശ്രേഷ്ഠപരങ്ങൾ എന്നിങ്ങനെ ഉപയോഗിക്കണമെന്ന് നാം നമ്മെ പഠിപ്പിക്കും. ദൈവത്തിന് കീഴ്പ്പെട്ട് അസൂയയും ഭിന്നതയും കൂടാതെ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിന് സ്നേഹമാണ് ഏറ്റവും അത്യുത്തമമായ ഒരേ ഉപായം. ദൈവം നൽകുന്ന കൃപകൾ, ദൈവം നൽകുന്ന വരങ്ങൾ ദൈവസഭയുടെ പ്രയോജനത്തിനായി, സഭയുടെ പ്രയോജനത്തിനായി നാം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ദൈവദാസന്മാരെ ബഹുമാനിച്ച് അവർ കൊടുക്കേണ്ടത് ബഹുമാനം നൽകി സഭ മുന്നോട്ട് പോകുമ്പോൾ, സഭ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമായി തീരുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു മണവാട്ടിയായി തീരുമ്പോൾ എങ്കിൽ മാത്രമേ നമ്മുടെ നാഥന്റെ 2-ാമത്തെ വരവിനെ നാം എടുക്കപ്പെടുകയുള്ളൂ. ദൈവവചനപ്രകാരം, ദൈവികത പ്രകാരം ആത്മീയ വരത്തിൽ, ആത്മീയ കൃപാവരങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വളരുവാൻ ദൈവം നമ്മെ ഓരോ വിശ്വാസികളെയും ഓരോ സഭകളെയും സഹായിക്കുമാറാകട്ടെ. ദൈവം നാം മാത്രം ഉയർന്നിരിക്കണം, ദൈഹിക പ്രകാരം സഭയിൽ വ്യക്തിത്വം നിറവേറ്റപ്പെടണം എന്നുള്ള ആഹ്വാനത്തോടു കൂടി ഈ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.